السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق وليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിക്കുകയാണ്. പ്രാർത്ഥനയുടെ മര്യാദകളെ സംബന്ധിച്ചും അതിൻ്റെ ഷുറൂത്തുകളെ സംബന്ധിച്ചുമാണ് നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയ സംബന്ധമായിക്കൊണ്ട് എന്താണ് ദുആ, അതിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ വന്നത്, ഹദീസുകളിൽ വന്നത്, അതിൻ്റെ പ്രാധാന്യം, ദുആ ചെയ്യാത്തവരോടുള്ള അള്ളാഹുവിൻ്റെ സമീപനം, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ഉത്കൃഷ്ടമായത് അത് അവനോട് ദുആ ചെയ്യലാണ്. അത് അഅലമുൽ ഇബാദത്തി, ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇത് സംബന്ധമായി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഒന്ന് ദുആയുടെ ആദാബുകൾ, രണ്ട് അതിൻ്റെ ഷുറൂത്തുകൾ. ഈ വിഷയങ്ങളാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിന്റെ മുമ്പ് ആമുഖമായി ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടത്, രണ്ട് തെറ്റിദ്ധാരണകൾ ഈ ദുആയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട്. അതിലൊന്ന്, അള്ളാഹുവിനോട് എങ്ങനെ ദുആ ചെയ്താലും അള്ളാഹു അത് സ്വീകരിക്കും, അതിനുത്തരം നൽകും എന്ന ഒരു തെറ്റിദ്ധാരണ. രണ്ട്, ചോദിച്ചത് നൽകലാണ് ദുആക്ക് ഉത്തരം കിട്ടുന്നത്. ദുആക്ക് ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരാൾ ചോദിച്ചത് എന്താണോ അത് അള്ളാഹു കൊടുക്കലാണ്. ഈ രണ്ട് തെറ്റിദ്ധാരണകൾ പലരിലുമുണ്ട്. അതുകൊണ്ട് തന്നെ പല സഹോദരങ്ങളും പറയാറുണ്ട്, ഞാൻ ഒരുപാട് കാലമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരുപാട് കാലമായി അള്ളാഹുവിനോട് ആ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ എനിക്ക് ഇന്ന് വരെ അത് ലഭിച്ചിട്ടില്ല. ഇങ്ങനെ പലരും പരാതി പറയാറുണ്ട്, അതിൽ സങ്കടപ്പെടാറുണ്ട്, പരിഭവം പറയാറുണ്ട്. ചില ആളുകൾ ദുആ തന്നെ നിർത്താറുണ്ട്, പറയാ ദുആ ചെയ്തു എനിക്കതിനൊന്നും ഉത്തരം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ദുആ തന്നെ ചില ആൾക്കാർ നിർത്താറുണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതിനെതിരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഉത്തരം കിട്ടുന്നുണ്ടോ അല്ലേ എന്നുള്ളതല്ല ദുആയുമായി ബന്ധപ്പെട്ട വിഷയം, ഇതൊരു ഇബാദത്താണ് എന്നുള്ളതാണ്. ഇത് രണ്ടാമത്തെ വിഷയമാണ്, ഉത്തരം ഉണ്ടോ അല്ലേ എന്നുള്ളത്. ഉത്തരം കിട്ടിയാലും ഇല്ലെങ്കിലും ആ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ പലരും പരാതി പറയാറുണ്ട്, പക്ഷേ അത് അതിനെ സംബന്ധിച്ച് നമ്മൾ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ ഈ രണ്ട് തെറ്റിദ്ധാരണകൾ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. ഒന്ന്, ചില ആളുകൾ അങ്ങനെ ദുആ ചെയ്യുന്നുണ്ടാവും, എന്നിട്ട് പറയും എനിക്ക് ഉത്തരം കിട്ടില്ല എന്ന് പറയും. അപ്പൊ ദുആയായാൽ മതി, അതിന് ഉത്തരം കിട്ടുമെന്നുള്ള ഒരു ധാരണ, എന്നിട്ട് അവർ പരാതിയും പറയും. നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പൊ ഏതെങ്കിലും രൂപത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് ആ ദുആക്ക് ഉത്തരം കിട്ടുമെന്നുള്ളത് ശരിയായ ധാരണയല്ല. അതേപോലെ തന്നെ ഞാൻ എന്താണോ ചോദിച്ചത് അത് തന്നെ അള്ളാഹു നൽകലാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം, അതും തെറ്റാണ്. പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം കൊടുക്കുന്നത് പല രൂപത്തിലാണ്, ചോദിച്ചു തന്നെ നൽകിക്കൊള്ളണമെന്നില്ല. ഏതൊക്കെയെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. എന്താണെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാകും, പക്ഷെ ചോദിച്ചത് കിട്ടലാണ് പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്നത് എന്നുള്ളത് നമ്മൾ തിരുത്തേണ്ട ഒരു ധാരണയാണ്. ഇനി മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് ധാരണകൾ പലർക്കും ഉള്ളതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദാഴ്ക്കുണ്ടായിരിക്കേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട്, അവൻ ചെയ്യുന്ന ദുആക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങളുണ്ട്. ഇത് രണ്ടും പ്രധാനമാണ്, ഒന്നുപോലെ തന്നെ പ്രധാനമാണ് മറ്റത്. രണ്ട് കാര്യങ്ങൾ, രണ്ട് പോയിന്റുകൾ. ദുആക്ക് ചില മര്യാദകളുണ്ട്, ആദാബുകളുണ്ട്, ഷുറൂത്തുകളുണ്ട്. അവൻ എന്താണോ ദുആ ചെയ്യുന്നത് ആ ദുആക്ക് ചില മര്യാദകളുണ്ട്, ചില ഷുറൂത്തുകളുണ്ട്. അതേപോലെ തന്നെ ആ ദുആ ചെയ്യുന്ന ആൾ, ദുആ ചെയ്യുന്നവൻ, ദാഇ, അവനും ഒരുപാട് ആദാബുകളും ഷുറൂത്തുകളും പാലിക്കേണ്ടതുണ്ട്. ഇത് പാലിച്ചിട്ടില്ലെങ്കിൽ അതിനുത്തരം കിട്ടിക്കൊള്ളണം എന്നില്ല. ഇബിൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് വിശദീകരണം പറഞ്ഞത്, ദുആ എന്നുള്ളത് യഥാർത്ഥത്തിൽ ദുആയുടെ സ്ഥാനം അതിനൊരു ആയുധത്തിന്റെ സ്ഥാനമാണുള്ളത്. ദുആ എന്നുള്ളത് ശരിക്കും ഒരു ആയുധമാണ്. അദ്ദേഹം പറയുന്നത് ഈ ആയുധത്തിൽ ആയുധം എന്തിനാ ഉപയോഗിക്കുന്നത്? ശത്രുവിനെ പരാജയപ്പെടുത്താനാണ്. വാളിന് മൂർച്ചയുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾക്ക് ശത്രുവിനെ പരാജയപ്പെടുത്താൻ സാധ്യമാണോ? അതൊരിക്കലും സാധിക്കില്ല. വാളിന് നല്ല മൂർച്ചയുണ്ട്, പക്ഷെ ആ ആയുധം എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളത് ഒരാൾക്കറിയില്ല. അതേപോലെ തന്നെ ആയുധം അവന്റെ കയ്യിലുണ്ട്, ആ ആയുധം പരിപൂർണമല്ല, അതിന് ന്യൂനതകളുണ്ട്, അതിന് പ്രശ്നങ്ങളുണ്ട്, അത് ഉറപ്പില്ലാത്ത ആയുധമാണ്. അതേപോലെ തന്നെ ആയുധം പ്രയോഗിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനും കവിയല്ല. അതേപോലെ ശത്രുവിനോട് ഏറ്റുമുട്ടണം, ആ ഏറ്റുമുട്ടുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ട് അവിടെ പരാജയം സംഭവിക്കും. ഇതേപോലെ തന്നെയാണെന്ത് ഈ ആയുധം പ്രയോഗിക്കുന്നത് പോലെ തന്നെയാണ് ഈ ദുആയുടെ കാര്യവും. അദ്ദേഹം അതിലങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്തിആദത്തുകളും ദുആകളും അതെന്തിന്റെ സ്ഥാനമാണ്? അതിലുള്ള ഒരു സിലാഹിന്റെ സ്ഥാനമാണ്, ആയുധത്തിന്റെ സ്ഥാനമാണുള്ളത്. ആയുധം അതിന് മൂർച്ച ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമല്ല, ആയുധത്തിന് നല്ല മൂർച്ചയുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, ആയുധം നല്ല ആയുധമായിരിക്കണം. രണ്ട്, ആ ആയുധം ഉപയോഗിക്കുന്ന ആൾ കവിയായിരിക്കണം. ആയുധം കവിയായിരിക്കണം, ആ ആയുധത്തിന് ന്യൂനതകൾ ഉണ്ടാകരുത്. അതേപോലെ തന്നെ ആയുധം പ്രയോഗിക്കുന്നവനും കവിയായിരിക്കണം. ആ ശത്രുവിനെ തോൽപ്പിക്കുന്നതിന് അവന്റെ മുമ്പിൽ വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടാകാനും പാടില്ല. എങ്കിലെന്താകും, ഹസ്വലത്ത് ബിഹി അന്നിക്കായത്തിൽ അതുവി, അവന് ശത്രുവിനെ മുറിവേൽപ്പിക്കാൻ സാധിക്കും, ആ ശത്രുവിനെ പരാജയപ്പെടുത്താൻ അവനെ കൊണ്ട് സാധിക്കും. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാലോ അതിന്റെ റിസൾട്ട് വിപരീത ഫലം ചെയ്യും. ആയത് നല്ല മുറിച്ചുണ്ട്, പക്ഷെ അതവന് പ്രയോഗിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ പ്രയോഗിക്കുന്ന ആള് ദുർബലനാണ്, അല്ലെങ്കിൽ ശത്രുവിനെ നേർക്കുന്നതിന് അവന്റെ കയ്യിൽ കിട്ടുന്നില്ല. ഇങ്ങനെ ആവുമ്പോ എന്താകും, അതിന്റെ റിസൾട്ട് പ്രതികൂലമായി തീരും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതേപോലെ തന്നെയാണെന്ത്, ഫൈൻ കാന ദുആ ഫീ നഫ്സിഹി ഗൈറു സാലിഹ്, ഒരാൾ ദുആ ചെയ്യുന്നു, പക്ഷെ ആ ദുആ എന്തല്ല, നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ല അയാൾ ദുആ ചെയ്യുന്നത്. അതേപോലെ തന്നെ അവിദ്ദാഇലം യജ്മഅ ബൈന ഖൽബിഹി വലിസാനിഹി ഫിദ്ദുആ, അവൻ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, അവന്റെ കൽബ് വേറെയാണ്, അവന്റെ നാവ് വേറെയാണ്. ചില ആൾക്കാരുണ്ടല്ലോ അത്യാത്രി ഇരിക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഓതും, അതേപോലെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈ കെട്ടിയിട്ട് അത്തഹിയാത്ത് ഓതും. കാരണം അവന്റെ മനസ്സ് വേറെ ഏതോ സ്ഥലത്താണ്, അവൻ നാവ് കൊണ്ട് എന്തൊക്കെയോ ഉച്ചരിക്കുന്നുണ്ട്. അപ്പൊ എന്താണോ അവന്റെ നാവിലുള്ളത് അവന്റെ മനസ്സിലുണ്ടാകണം, അവന് മനസ്സിൽ തട്ടിയിട്ടായിരിക്കണം അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ ഔക്കാന സമ്മ മാനിഅം മിനൽ ഇജാബത്തിലും യഹ്സുൽ അല്ല സർ. അതേപോലെ തന്നെ ആ ദുആ അല്ലാഹു സ്വീകരിക്കാതിരിക്കാൻ ചില കാരണങ്ങൾ ഉണ്ട് എങ്കിൽ അല്ലാഹു അതിന് ഉത്തരം കൊടുക്കുകയില്ല. അവ ഈ മൂന്ന് പ്രശ്നങ്ങൾ, ഏതുപോലെ ഈ ആയുധം പോലെ തന്നെ ഈ ദുആക്കും ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്ന്, ദുആ ചെയ്യുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം. നേരത്തെ നമ്മൾ ഹദീസിൽ പറഞ്ഞു, കുടുംബബന്ധം മുറിക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ ഇസ്മിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പാടില്ല, ഇതില്ലാതിരിക്കുക. അതേപോലെ തന്നെ മനസ്സിൽ തട്ടിക്കൊണ്ടല്ലാതെ ദുആ ചെയ്യുക. എന്തൊക്കെയോ കുറെ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്, പക്ഷേ അതിന്റെ മനസ്സിലില്ല. ആത്മാർത്ഥമായിട്ടല്ല, ഇഖ്ലാസോട് കൂടിയിട്ടല്ല അവൻ ദുആ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇനി ഇതൊക്കെ ആണെങ്കിലും ആ ദുആ സ്വീകരിക്കുന്നതിന് ചില കാര്യങ്ങൾ അല്ല പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ആ ദുആ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കണം. ഈ മൂന്ന് കാരണങ്ങൾ ഉണ്ടെങ്കിലോ നേരത്തെ പറഞ്ഞ ആയുധത്തിന്റെ സ്ഥിതിയാവും, അതുകൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. അപ്പൊ ഇതേപോലെയാണ് ഏത് ഈ ആയുധത്തെ പോലെയാണ് ദുആയുടെ കാര്യം എന്നുള്ളത് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് വിശദീകരിച്ചു തരും. അപ്പൊ ഇത്തരത്തിലുള്ള വിശദീകരണങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ദുആ അതേപോലെ തന്നെ ദാഇ, ഇത് രണ്ടിനും ചില ആദാവുകൾ പരിഗണിക്കണം എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദുആ സ്വീകരിക്കാൻ ചില ഷർത്തുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ആ ഷർത്തുകൾ പൂർണ്ണമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ദുആ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് പരിഭവിക്കുന്ന, പ്രയാസപ്പെടുന്ന, മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ രണ്ട് കാര്യങ്ങൾ പരിശോധിക്കണം. തീർച്ചയായിട്ടും അയാൾ പരിശോധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ദുആക്ക് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഷുറൂത്തുകൾ എന്റെ ദുആയിലുണ്ടോ? ഉത്തരം കിട്ടുന്നില്ല എന്ന് പരിഭവിക്കുന്ന ആളുകൾ ആദ്യം പരിശോധിക്കേണ്ടത് ഇതാണ്. ആ ഷുറൂത്തുകൾ എന്റെ ദുആയിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഒന്നാമതായി പരിശോധിക്കണം. രണ്ടാമതായി പരിശോധിക്കേണ്ടത് ദുആ സ്വീകരിക്കാതിരിക്കാൻ അല്ലാഹു ചില കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ കാരണങ്ങൾ എന്നിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അയാളുടെ എല്ലാ ദുആയും അല്ലാഹു സ്വീകരിക്കില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ദുആ സ്വീകരിക്കാതിരിക്കാൻ ചില മനുഷ്യന്മാരുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂല, അതിന്റെ കാരണങ്ങളും ഖുർആനിലും ഹദീസിലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് പരിഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ രണ്ടാമതായിട്ട് അയാൾ പരിഗണിക്കേണ്ടത്, രണ്ടാമതായിട്ട് അയാൾ പരിശോധിക്കേണ്ടത് ദുആ സ്വീകരിക്കാതിരിക്കാൻ ചില കാരണങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ആ കാരണങ്ങൾ എന്നിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയും അത് തിരുത്തുകയും ചെയ്യണം. അപ്പോ ഒന്ന്, ഷുറൂത്തുകൾ പൂർത്തീകരിക്കപ്പെടണം. രണ്ട്, ദുആ സ്വീകരിക്കാതിരിക്കാൻ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാരണങ്ങൾ അതെന്നിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഇത് പരിശോധിച്ചതിന് ശേഷമായിരിക്കണം അയാൾ ദുആ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുമ്പോ അതിന്റെ ഷുറൂത്തുകൾ, അതിന്റെ ആദാബുകൾ എന്തൊക്കെയാണ്? അതിലൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഇഖ്ലാസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിനും, നമ്മൾ ചെയ്യുന്ന ഏതൊരു അമലിനും ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. അത് ഖുർആനിലും ഹദീസിലും ധാരാളമായിട്ട് വന്നതാണ്. ഇഖ്ലാസ് ഇല്ലാത്തവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കൂല എന്നുള്ളതും നമ്മൾ പഠിച്ചതാണ്. അത് നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. അവിടെ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായി ഒരു പ്രവൃത്തി അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ മൂന്ന് ഷുറൂത്തുകൾ പല പണ്ഡിതന്മാരും പഠിപ്പിച്ചു. നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം, അത് അള്ളാഹു പ്രതിഫലമായി സ്വീകരിക്കുന്ന, പ്രതിഫലം ലഭിക്കുന്ന ഒരു കർമ്മമായി തീരണമെങ്കിൽ മൂന്ന് ഷുറൂത്തുകൾ പറഞ്ഞു. ഒന്ന്, തൗഹീദ്; രണ്ട്, ഇഖ്ലാസ്; മൂന്ന്, ഇത്തിബ. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അത് ദുആയിലും ഉണ്ടാകണം എന്നർത്ഥം. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഈമാൻ ഉണ്ടായിരിക്കണം, തൗഹീദ് ഉണ്ടായിരിക്കണം. ഈമാൻ ഉണ്ട്, തൗഹീദ് ഉണ്ട്, പക്ഷേ ഇഖ്ലാസ് ഉണ്ടാകണമെങ്കിൽ അത് അല്ലാഹു സ്വീകരിക്കൂല. അതേപോലെ തന്നെ ഇഖ്ലാസുണ്ട്, ഈമാനുണ്ട്, ഇത്തിബാ ഇല്ലെങ്കിലും അല്ലാഹു അത് സ്വീകരിക്കൂല. അപ്പൊ ഒരു കർമ്മം അല്ലാഹു സ്വീകരിക്കപ്പെടുന്ന കർമ്മമായി തീരണമെങ്കിൽ ഈ മൂന്ന് ഷുറൂത്തുകൾ ഉണ്ടാകണം, അത് ദുആയിലും ഉണ്ടായിരിക്കണം എന്നർത്ഥം. സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞൊരു വാചകം, ലാ യുഖ്ബലു ഖൗലുൻ ഇല്ലാ ബിഅമലിൻ, ഒരു ഖൗലും സ്വീകരിക്കപ്പെടുകയില്ല അമലില്ലാതെ. കൗലുകൾ കൊണ്ട് മാത്രം കാര്യമല്ല, അതിന്റെ കൂടെ അമലുണ്ടാകണം. വലാ യുഖ്ബലു അമലുൻ ഇല്ലാ ബിഖൗലിൻ, നേരെ തിരിച്ചും കൗല് കൂടാതെ അവനും സ്വീകരിക്കപ്പെടുകയില്ല. അതായത് ഈമാനിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഇവർ ഇത് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈമാൻ? ഷഹാദത്ത് എന്താണ്? അപ്പൊ രണ്ടും പരസ്പര ബന്ധിതമാണ്. അമലും കൗലും വേണം. അമലില്ലാത്ത കൗലും സ്വീകരിക്കൂല, കൗലില്ലാതെയുള്ള അമലും സ്വീകരിക്കൂല. അതേപോലെ തന്നെ വല യുഖ്ബലു ഖൗലും വഅമലും ഇല്ലാ ബിനിയ്യത്തിൻ. ഇത് രണ്ടും സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? നിയ്യത്ത് വേണം. ശരിയായ നിയ്യത്തില്ലാതെ ഇത് രണ്ടും സ്വീകരിക്കൂല. വല യുഖ്ബലു ഖൗലും വഅമലും വനിയ്യത്തുൻ ഇല്ലാ മുവാഫഖത്തിൻ ലിസുന്ന. അതേപോലെ തന്നെ ഇത് മൂന്നും സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? സുന്നത്തിനോട് യോജിച്ചു വരുമാണ്. അവിടെ അമലുണ്ട്, കൗലുണ്ട്, നിയ്യത്തുണ്ട്. പക്ഷെ അത് സുന്നത്തിനോട് യോജിച്ചു വന്നിട്ടില്ലെങ്കിൽ അത് അല്ലാഹു സ്വീകരിക്കൂല. ഇത്തിബാഅതാണ്. ഇത് സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ ഒരാൾക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അദബ്, അവൻ പാലിക്കേണ്ട മര്യാദ, അത് ഇഖ്ലാസോട് കൂടിയിട്ട് നിർവഹിക്കണം എന്നുള്ളതാണ് ദുആ എന്നുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞു, അവൻ എന്താണോ ആവശ്യപ്പെടുന്നത്, അവൻ എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അത് അവനെ മനസ്സിൽ തട്ടിയിട്ടായിരിക്കണം അവൻ ചോദിക്കേണ്ടത്. ആ ചോദിക്കുന്നത് എന്താണ്? അത് അവന് ബോധമുണ്ടാകണം. അവന്റെ നാവിലുള്ളത്, നാവിൽ കുറെ വാചകങ്ങൾ ഉരുവിടുക എന്നുള്ളതല്ല ദുആ. അത് മനസ്സിൽ തട്ടിയിട്ട് അറിഞ്ഞുകൊണ്ട് അവൻ എന്താക്കണം? അത് ചോദിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ജാമിഉൽ ഉലൂമിൽ ദുആയുടെ മര്യാദകൾ, അദബുകൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ശുറൂത്തുകൾ വിശദീകരിക്കവേ അദ്ദേഹം പറഞ്ഞു, വമിൻ അഅലമി ശറായിത്തിഹി, ദുആയുടെ ശുറൂത്തുകളിൽ ഏറ്റവും ആഴമായത് ഒന്ന് ഇതാണ്. ഏത്? ഹുദൂറുൽ ഖൽബ്, ഹൃദയം അതിന്റെ കൂടെ ഉണ്ടാകണം. മനസ്സിന്റെ സാന്നിധ്യം, മനസ്സിന്റെ വികാരം, മനസ്സിന്റെ തേട്ടം, അതാണ്. ചില ആളുകൾ അങ്ങനെ അള്ളാഹുവിനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടാവും, പക്ഷെ അവന്റെ മനസ്സിൽ അതുമായിട്ട് ഒരു ലാഞ്ചനം പോലും, എന്താണ് ചോദിക്കുന്നതെന്നോ, ആരോടാണ് ചോദിക്കുന്നതെന്നോ, എന്താവശ്യമാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നതെന്നോ, അതൊന്നും ഒരു ബോധമില്ലാതെ അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പോ ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി ശുറൂത്തുകളിൽ ഏറ്റവും ആഴമായിക്കൊണ്ട് ആദ്യം പഠിപ്പിച്ചത് ഹുദൂറുൽ ഖൽബ്, മനസ്സിന്റെ സാന്നിധ്യം, മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കണം ദുആ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ വറജാഉൽ ഇജാബത്തി മിനല്ലാഹി തആല, അല്ലാഹു ഈ ദുആക്ക് ഉത്തരം നൽകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാകണം. അല്ലാഹു ഖദീറാണ്, അല്ലാഹു അസീസാണ്, അല്ലാഹു മുജീബാണ്, അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു ഈ ദുആക്ക് ഉത്തരം നൽകും. വറജാഉൽ ഇജാബ, ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാകണം. മിനല്ലാഹി തആല, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും. ഇത് ദുആയുടെ ഷുറൂത്തുകളിൽ ഏറ്റവും ആഴമായിട്ടാണ് ആര് പഠിപ്പിക്കുന്നത്? ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ജാമിഉൽ ഉലൂമിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണെന്ന്, ഒന്ന്, ഇഖ്ലാസോട് കൂടിയിട്ടായിരിക്കണം അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്. അത് നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമല്ല. നമ്മൾ ഏതൊരു അമല് ചെയ്യുകയാണെങ്കിലും ഇഖ്ലാസോട് കൂടി ചെയ്തിട്ടില്ലെങ്കിൽ അതിന് പ്രതിഫലം നമുക്ക് കിട്ടൂല. അതേപോലെ തന്നെയാണ് ദുആയുടെ കാര്യവും. അതുകൊണ്ടാണ് ഇബ്നു റജബ് അങ്ങനെ പറഞ്ഞത്. സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാചകം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഇതേപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ പരിഗണിക്കേണ്ട ഒന്നാണ് വുദു ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതതിന്റെ ഷുറൂത്തിൽപ്പെട്ട ഒരു കാര്യമല്ല. പക്ഷെ വുദുവോടുകൂടി ദുആ ചെയ്യുന്നത് അത് അക്മലാണ്, അത് അഫ്ളലാണ് എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതവർ പറയാനുള്ള കാരണം ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ്. വുദുവോട് കൂടിയിട്ട് ദുആ ചെയ്യുന്നത് അത് അക്മലാണ് അല്ലെങ്കിൽ അഫ്ളലാണ് എന്നവർ പറയാനുള്ള കാരണം ചില ഹദീസുകൾ അതിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഒരാൾ വുദു ചെയ്യാതെ ഒരാൾക്ക് ദുആ ചെയ്യുന്നത് ജായിസാണോ? ഒരു സംശയവുമില്ല, അയാൾക്ക് ദുആ ചെയ്യുന്നത് ജായിസാണ്. എന്നാൽ ത്വഹാറത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ വുദുവോട് കൂടിയിട്ട് ദുആ ചെയ്യുമ്പോൾ, കാരണം ദുആ എന്നുള്ളത് അതൊരു ഇബാദത്താണ്, അപ്പൊ അത് ദുആയുടെ അദബുകളിൽ പെട്ടതാണ് വുദു ഉണ്ടായിരിക്കുക എന്നുള്ളത് പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് തെളിവായിട്ട് കൊണ്ടുവരുന്നത് അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അതിൽ അബൂ ആമിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിന് ഒരു യുദ്ധത്തിൽ മുറിവ് പറ്റുകയും അങ്ങനെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ മരണപ്പെടുന്ന സന്ദർഭത്തിൽ അബൂ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകനോട് പോയിട്ട് എന്റെ സലാം പറയണം, അതേപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചോദിക്കാനും റസൂലുള്ളാഹിയോട് ആവശ്യപ്പെടണം എന്ന് അബൂ മുസൽ അഷ്അരി റളിയല്ലാഹുവിനോട് പറഞ്ഞയക്കാണ്. അങ്ങനെ അബൂ മുസൽ അഷ്അരി റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ അടുത്തിട്ട് വരും, പ്രവാചകന്റെ അടുത്തേക്ക് വരും, എന്നിട്ട് പ്രവാചകനോട് ഈ കാര്യം പറയും. ഫഖുൽതു, അദ്ദേഹം പറയുന്നു, ഇന്നഹു ഖദ് ഖാല, അബു ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇസ്തഗ്ഫിർലി, എനിക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മരണപ്പെടുന്ന ആ സന്ദർഭത്തിൽ. ഖാല ഫദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാഇൻ, ഇവിടെ ദഅ എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്, തലബ എന്നുള്ള അർത്ഥം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യാൻ അബു ആമിർ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഫതവല്ലാ മിൻഹു, എന്നിട്ട് അദ്ദേഹം വുളു ചെയ്തു. സുമ്മ റഫഅ യദൈഹി, പിന്നീട് രണ്ട് കൈകളും ഉയർത്തി. സുമ്മ ഖാല അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉബൈദ് അബി ആമിർ, അതായത് അബു ആമിറിന്റെ ശരിക്കുള്ള പേര് ഉബൈദ്, ചരിത്രത്തിൽ പറയുന്നത് കാണാം. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉബൈദിൻ അബി ആമിർ, അബു ആമിറിന് പുറത്തു കൊടുക്കണേ, ഉബൈദ് അബു ആമിറിന് പുറത്തു കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അപ്പൊ ഈ ഹദീസിൽ എന്ത് പറഞ്ഞു, വുളു ദുആ ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തു എന്നുള്ളത് ഹദീസിൽ നിന്ന് കിട്ടി. ഇത് ബുഖാരി ധരിച്ചിട്ടുണ്ട്, മുസ്ലിമൊക്കെ ധരിച്ചിട്ടുണ്ട്. അപ്പോ ഇതുപോലെ തന്നെ വേറെ ചില ഹദീസുകളിലും ഇങ്ങനെ കാണാം. ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ രാത്രിയിൽ എഴുന്നേൽക്കാറുണ്ട്, എന്നിട്ട് ഞാൻ ദുആ ചെയ്യും, പക്ഷെ ദുആ ചെയ്യുമ്പോൾ ഞാൻ സുന്നത്ത് ഉസ്കരിക്കൂല, അതേപോലെ തന്നെ വുളു എടുക്കൂല, ഞാൻ രാത്രി എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഞാൻ ഇങ്ങനെ ദുആ ചെയ്യാറുണ്ട് അള്ളാഹുവിനോട്. അപ്പോൾ സുന്നത്ത് ഉസ്കരിക്കാതെ അതേപോലെ തന്നെ തൊഹാറത്തില്ലാതെ വുളു എടുക്കാതെ എനിക്ക് ദുആ ചെയ്യാൻ പാടുണ്ടോ എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി, ലാ ഹറജ ഫി ദുആ വലൗ അലാ ഗൈരി വുളുഇൻ ബൽ വലൗ കുന്ത ജുനുബൻ, നീ ജനാബത്ത് കാരനാണെങ്കിൽ പോലും എന്താണ് വുളു ഇല്ലാതെ ദുആ ചെയ്യുന്ന അതിന് തെറ്റൊന്നുമില്ല നീ ജനാബത്തുകാരനാണെങ്കിലും. അന്ന് ദ്വാരുഹാറ, കാരണം ദ്വാ ചെയ്യുന്നതിന്റെ ഷർത്തല്ല എന്ത് തൊഹാറത്ത് എന്നുള്ളത്, വഹാദാമിൻ റഹ്മത്തില്ലാഹി സുബ്ഹാനഹു, അള്ളാഹുവിന്റെ ആധാരമായിട്ട് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു റഹ്മത്താണ്. എന്നാൽ അന്ന ലബ്ദ മുഹ്താദിൻ ലിദ്വായി ഫി കുല്ലി വഖ്തിൻ വലാക്കിൻ ഹുസൂലുഹു മഅ ത്വഹാറത്തി വസ്സലാത്തി അഖ്റബു ഇലൽ ഇജാബ, എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പിന്നെ ത്വഹാറത്തോടുകൂടി ആയിരിക്കുന്നത് അഖ്റബു ഇലൽ ഇജാബ, ഉത്തരം കിട്ടാനാണ് എന്താണ് അഖ്റബാണ്, ഉത്തരം കിട്ടാൻ ഏറ്റവും അടുത്തത് എന്താണ് അതാണ്. വലാ സിയമാഫി സുജൂദ്, പ്രത്യേകിച്ച് സുജൂദില്, കാരണം നബിസ്വല്ലാഹു സ്വലം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുന്നത് ഒരടിമ അള്ളാഹു അവന്റെ സുജൂദിലാണ്, അതുകൊണ്ട് നിങ്ങൾ സുജൂദിൽ അധികരിപ്പിക്കുക എന്നുള്ള ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം കുറച്ച് അവസാനം ആ മറുപടിക്ക് അവസാനം അദ്ദേഹം പറയുന്നത് ഇതാ കുന്ത അലാ ത്വഹാറത്തിൻ, നീ ത്വഹാറത്തോട് കൂടിയിട്ടാണ് ദുആ ചെയ്യുന്നതെങ്കിൽ ഫഹു അക്മൽ, അതാണ് ഏറ്റവും അക്മലായിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഷുറൂത്തിൽ പെട്ടതല്ല, എന്നാലത് അക്മലാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ശരിയായ ഇഖ്ലാസ്. അപ്പൊ നമ്മളിങ്ങനെ ദുആ ചെയ്തു ഒരിക്കൽ ഞാൻ ചോദിച്ചൊന്നും കിട്ടിയില്ല, എന്റെ പ്രയാസങ്ങളൊന്നും അള്ളാഹു നീക്കിത്തരുന്ന എന്റെ ബുദ്ധിമുട്ടുകളൊന്നും ഒരിക്കലും മാറൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വയം പഴിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഉത്തരം കിട്ടുന്നില്ല എന്ന് പരിഭവിക്കുന്നതിന് പകരം ഈ കാര്യങ്ങൾ, ഇതാണ് എന്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞത്. ഒന്ന്, പൂർത്തീകരിക്കപ്പെടേണ്ട ഷുറൂത്തുകൾ പൂർത്തീകരിക്കപ്പെടണം, ആ ആദാബുകൾ ഉണ്ടാകണം. രണ്ട്, ദുആ സ്വീകരിക്കാതിരിക്കാനുള്ള ചില കാരണങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, ആ കാരണങ്ങൾ നമ്മളിൽ ഉണ്ടാകാനും പാടില്ല. അപ്പൊ ആദാബുകളിൽപ്പെട്ട ചില കാര്യങ്ങളാണ്, ഒന്ന് നമ്മൾ ഇഖ്ലാസ് പറഞ്ഞു, രണ്ട് ഉദുവോടു കൂടിയിട്ട് അത് ചെയ്യുന്നത് അക്മലാണ് അഫ്ലലാണ് എന്നുള്ളത് ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഖിബിലക്ക് മുന്നിടുക, അതൊരാൾ സ്വീകരിക്കേണ്ട ഒരു രീതിയാണ്. പൊതുവെ നമ്മളെ ഇബാദത്തിന് നമ്മളത് പഠിച്ചതാണ്, ഖുർആന്റെ കൽപ്പനയാണ് ഖിബിലക്ക് മുന്നിട്ടുകൊണ്ടായിരിക്കണം ഇബാദത്തുകൾ ചെയ്യേണ്ടത്. ഇനി ഒരാള് അത് ചെയ്യൽ ഷർത്തിൽപ്പെട്ടതാണോ അതല്ല, എന്നാൽ അത് മുസ്തഹബാണ്, പുണ്യമുള്ളതാണ്, പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉത്തരം കിട്ടുന്നതാണ് ഖിബിലക്ക് മുന്നിട്ടുകൊണ്ടത് ആയിരിക്കുക എന്നുള്ളതാണ്, അത് ആദാബായിട്ട് അതവിൽപ്പെട്ട ഒരു ആദാബുകളിൽപ്പെട്ട ഒരു അദബായി പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്, അത് മുസ്തഹബാണെന്നുള്ളത്. അതിന് ചില ഹദീസുകൾ അവര് തെളിവായിട്ട് കൊണ്ടുവരുന്നത്, ഒന്ന്, ബദർ യുദ്ധത്തിന്റെ ദിവസം യുദ്ധം നടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകളെ കണ്ടു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കീന വഹും അൽഫുന, അവർ ആയിരത്തോളം ആളുകളുണ്ട്. വഅസ്ഹാബു സലാസുമിയത്തി വതിസ്അതു അശറ റജുല, റസൂലുള്ളാഹിയുടെ അനുയായികളായ 319 ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്തഖ്ബല, കണ്ടോ, ഫസ്തഖ്ബല നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽഖിബല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബലക്ക് നേരെ തിരിഞ്ഞു. സുമ്മ മദ്ദ യദൈഹി, അങ്ങനെ രണ്ട് കൈകളും നീട്ടിക്കൊണ്ട്, ഫജഅ ലയഹ്തിഫു ബിറബ്ബിഹി, അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅഅ്തനി, അല്ലാഹുമ്മ ആതി മാ വഅഅ്തനി, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅ്ബദ ഫിൽ അർളി, ഈ ദുആ ചെയ്തു. ആ ദുആ ഈ ഹദീസിൽ നമുക്ക് എന്ത് കിട്ടി, ഫസ്തഖ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു എങ്ങട്ട്, അൽ ഖിബ്ലത്ത, ഖിബ്ലക്ക് നേരെ തിരിഞ്ഞിട്ടാണ് ഈ ദുആ ചെയ്തത്. അങ്ങനെ ഖിബ്ലക്ക് ഇങ്ങനെ കൈകൾ ഉയർത്തിയിട്ട് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തട്ടം പോലും അദ്ദേഹത്തിന്റെ ചുമലിൽ നിന്നും താഴെ വീണു എന്നൊക്കെയാണ് ഹദീസിന്റെ ബാക്കി ഭാഗത്തുള്ളത്. ഈ ഹദീസ് ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസിന് എന്ത് കിട്ടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തപ്പോ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു, അങ്ങനെയാണ് ദുആ ചെയ്തത്. ഈ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. ഈ ഹദീസിന്റെ ഷർഹിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷർഹ് മുസ്ലിമിൽ പറഞ്ഞു, ഫീഹി ഹദീസിൽ തെളിവുണ്ട്, ഇസ്തിഹബാബു ഇസ്തിഖ്ബാലിൽ ഖിബ്ലത്തി ഫി ദുആ, ദുആ ചെയ്യുമ്പോൾ ഖിബ്ലക്ക് നേരെ തിരിയണം എന്നുള്ളതിൽ ഈ ഹദീസിൽ തെളിവുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ മുശ്രിക്കുകളിൽപ്പെട്ട പ്രധാനികളായ ചിലർ അവർക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത സംഭവം ഹദീസുകളെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്തഖ്ബല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ കഅബ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബക്ക് നേരെ തിരിഞ്ഞു, എന്നിട്ട് ഫദഅല നഫരിൻ മിൻ ഖുറൈശിൻ, ഖുറൈശികളിലെ ചിലർക്ക് എതിരായിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ആരക്കണ്ട്? ഷൈബത്ത് ബിനു റബിയ, വഉത്ബത്ത് ബിനു റബിയ, വൽ വലീദ് ബിനു ഉത്ബ, വഅബി ജഹല ബിനു ഹിഷാം. ഷൈബത്ത് ഉണ്ട്, ഉത്ബത്ത് ഉണ്ട്, വലീദ് ഉണ്ട്, അബൂ ജഹൽ ഉണ്ട്. ഇവർക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അപ്പൊ ഈ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, കിതാബുൽ മാസിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു മസ്ഊദിൽ നിന്നുള്ള ഈ ഹദീസ്. ഈ ഹദീസിൽ എന്താ തെളിവ്? ഈ പ്രമുഖ മുശ്രിക്കുകളിൽപ്പെട്ട ഈ പ്രമുഖർക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ആ ഹദീസിൽ എന്ത് വന്നു? ഇസ്തഖ്ബല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ കഅബ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബക്ക് നേരെ തിരിഞ്ഞിട്ടാണ് ഇവർക്കെതിരെ ദുആ ചെയ്തത്. ഇങ്ങനെ വേറെയും കുറെ ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഓരോന്നും കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ എന്ത് പറഞ്ഞത്, അത് അതിന്റെ ദുആ ചെയ്യുന്നതിന്റെ ആദാബുകളിൽ പെട്ടതാണെന്ത്, ഖിബ്ലക്ക് നേരെ തിരിഞ്ഞിട്ടായിരിക്കുക എന്നുള്ളത്. അപ്പൊ ഖിബ്ലക്ക് നേരെ തിരിയുക എന്നുള്ളതാണ് അതിന്റെ ആദാബുകളിൽ പെട്ട മറ്റൊന്ന്. ഇതേപോലെ തന്നെ ദുആ ചെയ്യുമ്പോ സ്വീകരിക്കേണ്ട ആദാബുകളിൽപ്പെട്ട മറ്റൊന്നാണ് അള്ളാഹുവിനെ സനാ ചെയ്തുകൊണ്ട് ദുആ ആരംഭിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഹദീസിൽ വന്നിട്ടുള്ള ഒന്നാണ് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ദുആ ആരംഭിക്കുക എന്നുള്ളത്. ആദ്യം സനാഹ്, അള്ളാഹുവിനെ പുകഴ്ത്തുക, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇഖ്ലാസ് പോലെ തന്നെ, അതേപോലെ തന്നെ വുളു പോലെ തന്നെ, അതേപോലെ ഖിബ്ലക്ക് മുന്നിടുന്നത് പോലെ തന്നെ അതിന്റെ ആദാബുകളിൽപ്പെട്ട ഒരു ആദബായിട്ട് പഠിപ്പിക്കപ്പെട്ടതാണെന്ത്, അള്ളാഹുവിനെ സനാ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത്. ഇതൊക്കെ അതിന്റെ രീതികളാണ്. ഇപ്പൊ നമ്മുടെ ദുനിയാവിന്റെ കാര്യത്തിൽ പോലും നമ്മൾ എന്തെല്ലാം മുൻകരുതലുകളും എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ എത്ര തൃപ്തിയായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ദുആ എന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത്, ഇബാദത്തുകളുടെ കൂട്ടത്തിൽ തന്നെ അഫ്ലലായിട്ടുള്ള അഴമായിട്ടുള്ള ഇബാദത്ത്. ആ ഇബാദത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ട മര്യാദകളെ സംബന്ധിച്ചാണ്, സുന്നത്തുകളെ സംബന്ധിച്ചാണ്, ശുറൂത്തുകളെ സംബന്ധിച്ചാണ് ഇവിടെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിനെ സനാ ചെയ്തുകൊണ്ട് ദുആ ആരംഭിക്കണം. അതിന്റെ തെളിവ് ഫലാലയിൽ നിന്നുള്ള ഹദീസാണ്. അതിൽ അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ വന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ, എനിക്ക് എന്നോട് കരുണ കാണിക്കണേ എന്ന് അയാൾ ദുആ ചെയ്തു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അജിൽത അയ്യുഹൽ മുസല്ലി, നീ ധൃതി കാണിച്ചിരിക്കുന്നു. അയാളോട് പറഞ്ഞു, നീ ദുആയിൽ ധൃതി കാണിച്ചിരിക്കുന്നു. അപ്പൊ ദുആയിൽ ധൃതി ഉണ്ട്, അത് ശരിയല്ല എന്നത്, അത് അതിന്റെ അദബിനെതിരാണ്. എന്നിട്ട് അതിന്റെ മര്യാദ പഠിപ്പിച്ചു കൊടുത്ത് ഇതാ സ്വല്ലൈത ഫഹമദില്ലാഹുഹു, നീ എന്ത് ചെയ്യണം? നീ ദുആ ചെയ്യുകയാണെങ്കിൽ ആദ്യം സ്തുതിക്കർഹനായ അള്ളാഹുവിനെ സ്തുതിക്കണം, എന്നിട്ട് എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, സുമ്മദ്ഹു, എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അപ്പോ രണ്ട് കാര്യങ്ങൾ ഈ ഹദീസിൽ നിന്ന് കിട്ടി. ഒന്ന്, ആദ്യം അള്ളാഹുവിനെ സ്തുതിക്കണം, അള്ളാഹുവിനെ തനാ ചെയ്യണം. രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, എന്നിട്ടാണ് ദുആ ചെയ്യേണ്ടത്. ഹദീസിൽ വന്നത് ഫഹ്മദില്ലാ ബിമാ ഹുവ അഹ്ലുഹു വസല്ലി അലയ്യ സുമ്മ ദുഅഹു, പിന്നീട് നീ ദുആ ചെയ്യേ. അപ്പൊ പ്രാർത്ഥനയിൽ ഇത് ചെയ്യാതെ, ഈ സനാവും സലാത്തും ഇല്ലാതെ ദുആ ചെയ്യുന്നത് അദബിനെതിരാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്, നീ ധൃതി കാണിച്ചിരിക്കുന്നു ദുആയിൽ. വേറെ റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിർദ്ദേശിച്ചു, ഇദാ സല്ലാഹദുക്കും, നിങ്ങൾ ആരെങ്കിലും ദുആ ചെയ്യുകയാണെങ്കിൽ, ഫല്യബ്ദു ബിതഹ്മീദില്ലാ വസ്തരായി അലൈഹി, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും അള്ളാഹുവിനെ സനാ ചെയ്തുകൊണ്ടും അവൻ ദുആ ആരംഭിക്കട്ടെ, അവൻ ദുആ സ്റ്റാർട്ട് ചെയ്യട്ടെ, ഫല്യബ്ദു അവൻ തുടങ്ങട്ടെ, അവൻ ആരംഭിക്കട്ടെ ദുആ തുടങ്ങേണ്ടത്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിനെ സനാ ചെയ്തുകൊണ്ട്. സുമ്മല യുസല്ലി അലൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അവൻ സ്വലാത്ത് ചെല്ലട്ടെ, സുമ്മലേ ദുബാദു മിമാശ, അതിനുശേഷം പിന്നീട് എന്താണോ അവൻ ഉദ്ദേശിക്കുന്നത്, അതിനുശേഷം അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് അള്ളാഹുവിനോട് ചോദിച്ചു കൊള്ളട്ടെ. അപ്പൊ അതിനുശേഷമാണ് ചോദിക്കേണ്ടത്. നമ്മൾ ഈ ആദാബുകളൊന്നും പരിഗണിക്കാതെ നമുക്ക് തോന്നിയ രൂപത്തിൽ അള്ളാഹു എനിക്ക് അങ്ങനെ കിട്ടണം, എനിക്ക് ഇങ്ങനെ കിട്ടണം, എനിക്ക് ആൺകുട്ടിനെ വേണം, എനിക്ക് പെൺകുട്ടിനെ വേണം, എനിക്ക് മറ്റത് വേണം, മറിച്ചത് വേണം, ഇതൊന്നും ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടാണ് എണീറ്റ് പോവുക. ഇതെന്തല്ല, ഇത് നമ്മളെ ഇബാദത്തിനോട് കാണിക്കുന്ന മര്യാദക്കേടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ചെയ്തതിന് ശേഷം നീ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അള്ളാഹുവിനോട് ദുആ ചെയ്തോ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് സനാ ചെയ്യുക, മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെയ്യുക, ഇത് രണ്ടും. മാത്രമല്ല, ഉമർ റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള അസർ നമ്മൾ സ്വലാത്തിന്റെ ക്ലാസ്സിൽ പറഞ്ഞു, എന്ത്, ഒരാളുടെ ദുആ അത് ആകാശത്തിനും ഭൂമിക്കുമിടയിൽ മൗഖൂഫാണ്, അത് മേപ്പെട്ടു പോവില്ല. ഏതുവരെ? റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നത് വരെ. ഷെയ്ഖ് അൽബാനി പറഞ്ഞു, ഈ ഇത് ഉമറുള്ളാഹിൽ വന്നിട്ടുള്ള അസറല്ല, ഇതിന്റെ ശവായിദുകൾ വേറെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഹസനായിട്ട് ഹദീസിനെ സ്വഹിയാണ് നടക്കുന്നത്. ഇനി ഹദീസ് മർഫുവായിട്ട് പിന്നെ സ്വഹി അല്ലെങ്കിൽ തന്നെ ഉമറുള്ളാഹിന്റെ അസറിന് എന്തിന്റെ വിധിയുണ്ട്? അതിന് റഫ്ഇന്റെ ഹുക്മാണുള്ളത്. എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകം? ഇന്ന ദുആ മൗഖൂഫുൻ ബൈന സമാഇ വൽ അർളി, നമ്മുടെ ദുആ അത് ആകാശത്തിന്റെയും ഭൂമിക്കും ഇടയിൽ മൗഖൂഫാണ്. ലാ യസ്അദു മിൻഹു ശൈഉൻ, നമ്മുടെ ദുആയിൽ നിന്നൊന്നും തന്നെ മേൽപോട്ട് വരില്ല. ഹത്താ തുസല്ലി അല നബിയ്ക സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ നിന്റെ റസൂലുള്ളാഹിയുടെ മേൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നത് വരെ ആ ദുആ മേൽപോട്ട് വരില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ദുആയിൽ നമ്മൾ ചെയ്യുന്ന ദുആക്ക് എത്ര ദുആക്ക് മുമ്പ് നമ്മൾ സ്വലാത്ത് ചെല്ലിയിട്ടുണ്ട്? ഈ ഇതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുണ്ട്, എന്ത്, ഇതിന് റഫിന്റെ സ്ഥാനമാണുള്ളത്, കാരണം ഉമറുള്ളാഹിനെ പോലുള്ള ഒരാൾ ഇത്തരം വിഷയത്തിൽ സ്വന്തം റഹീനനുസരിച്ച് സംസാരിക്കുകയില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പ്രമുഖനായ അബൂ സുലൈമാൻ ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകം ഇതിൽ വളരെ പ്രസിദ്ധമാണ്. അബൂ സുലൈമാൻ ദാറാനി അദ്ദേഹം പറഞ്ഞൊരു വാചകം, മൻ അറാദ അൻ യസ്അലല്ലാഹ, നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഹാജതഹു, തനിക്കുള്ള എന്തെങ്കിലും ഒരാവശ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, ഫല്യബ്ദ ബിസ്സലാത്തി അല നബിയ്, അവൻ ആരംഭിക്കേണ്ടത് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അവനത് ആരംഭിക്കട്ടെ. വല്യസ്അൽ ഹാജതഹു, എന്നിട്ട് അവൻ അവന്റെ ആവശ്യം ചോദിക്കട്ടെ. വല്യഖ്തിം ബിസ്സലാത്തി അല നബിയ്, എന്നിട്ട് ആ ദുആ ആ ചോദ്യം അവന് അവസാനിപ്പിക്കേണ്ടതും സ്വലാത്ത് ചൊല്ലിയിട്ടായിരിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സ്വലാത്തിന്റെ ക്ലാസ്സിൽ ബിൽ ഖൈം പറഞ്ഞു, ആദ്യത്തില് നടുക്ക്, അവസാനത്തില് അല്ലെങ്കിൽ അവസാനത്തില്, ആ മൂന്ന് രൂപങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ആരംഭിക്കട്ടെ. അപ്പോ തുടങ്ങേണ്ടത് സ്വലാത്ത് കൊണ്ട്, എന്നിട്ട് അവന്റെ ആവശ്യം എന്താണോ അത് പറയാം, രോഗം മാറില്ലാണെങ്കിൽ അത് പറയാം, അല്ല കുഞ്ഞ് സന്താനത്തെ ലഭിക്കലാണോ അത് പറയാം, നല്ലൊരു ജോലിയാണോ, ദുനിയാവിന്റെ കാര്യമാണ്, ആഖിറത്തിന്റെ കാര്യമാണോ, എന്താണോ അള്ളാഹുവിനോട് അള്ളാഹുവിനോടൊക്കെ ചോദിക്കാം. നേരത്തെ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ആ ഹദീസ് പറഞ്ഞു, ഭക്ഷണം തരുന്നത് ഞാനാണ്, നിങ്ങൾ എന്നോട് ചോദിച്ചോ, വസ്ത്രം നൽകുന്നത് ഞാനാണ്, നിങ്ങൾ എന്നോട് വസ്ത്രം ആവശ്യപ്പെട്ടോ, ആ ഹദീസ് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞു. എന്നിട്ട് ആ ചോദ്യം അവസാനിപ്പിക്കുന്നത് എന്തുകൊണ്ടായിരിക്കണം? അത് സ്വലാത്ത് കൊണ്ടായിരിക്കണം. എന്നിട്ട് അദ്ദേഹം അതിന് പറഞ്ഞ കാരണം എന്താ പറയുക, അല്ലാഹു അക്റം അൻ യറുദ്ദമാ ബൈനഹുമാ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് സ്വലാത്തിന്റെ ഇടക്കുള്ള ഒരു ചോദ്യം അത് തട്ടിക്കളയുക, അതിന് ഉത്തരം കൊടുക്കാതിരിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കാത്തൊരു കാര്യമാണ്. അതായത് അള്ളാഹു അക്റമാണ്, അള്ളാഹു പിന്നെ ഉത്കൃഷ്ടനാണ്, അള്ളാഹു കരീമാണ്. അതുകൊണ്ട് ഈ രണ്ട് സ്വലാത്തിന്റെ ഇടക്ക് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ ചോദിച്ചൊരു കാര്യം, റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ അവസാനിപ്പിച്ച ഒരു കാര്യം, അത് തരാതിരിക്കുന്നതിനെ തൊട്ട് അള്ളാഹു അക്റമാണ്. അതായത് ഈ രണ്ട് സ്വലാത്തിന്റെ ഇടക്ക് ചോദിച്ചൊരു കാര്യം അള്ളാഹു എന്തായാലും നൽകാതിരിക്കില്ല എന്നുള്ളത് സുലൈമാൻ ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് വിശദീകരിച്ചിരുന്നു. അപ്പൊ സനാ ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ് സ്വലാത്ത് ദുആയിൽ. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ സലാത്തിന്റെ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നാല് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. എന്താണോ ദുആ ചെയ്യുന്നത് മനസ്സ് തട്ടിയിട്ട് ചോദിക്കുക. രണ്ട് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് വുദുവോട് കൂടിയിട്ട് ദുആ ചെയ്യുക. മൂന്നാമത്തത് പറഞ്ഞു ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ട് ദുആ ചെയ്യുക. അതൊക്കെ അതിന്റെ ആദാവുകളിൽ പെട്ടതാണ്. നാലാമത്തത് പറഞ്ഞു സനാ ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ സനാ ചെയ്തുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ദുആ ചെയ്യുക. അഞ്ചാമത്തത് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ഉണ്ടാകണം ദുആയുടെ മുമ്പ്, അതിന്റെ ഇടക്ക്, അതിന്റെ അവസാനം, അതും പറഞ്ഞു. ഇതേപോലെ തന്നെ മറ്റൊരു അദബിൽ പെട്ടതാണ് കൈകൾ ഉയർത്തി ദുആ ചെയ്യുക എന്നുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ദുആ ചെയ്യുമ്പോൾ രണ്ട് കൈകളും ഉയർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിരവധി ഹദീസുകളാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ളത്, ദുആ ചെയ്യുമ്പോൾ കൈകൾ ഉയർത്തുക എന്നുള്ളത്. കാരണം കൈകൾ ഉയർത്തുന്ന ഒരാളുടെ മാനസികമായിട്ടുള്ള ആ ഒരു വികാരവും ചിന്തയും, ഞാനൊന്നുമില്ലാത്തവനാണ്, ഞാനൊരു ഫഖീറാണ്, ഞാൻ ഒരു നിസ്സാരനായ നിന്റെ ഒരു അടിമ മാത്രമാണ് എന്നുള്ള ഒരു 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 അടിമത്വത്തിന്റെ, ഞാനൊരു നിസ്സാരനാണ്, ഞാൻ ഫഖീറാണ്, നീയാണ് ഖദീർ, നീയാണ് എല്ലാം നൽകുന്നവൻ എന്നുള്ള വിനയത്തിന്റെ ഏറ്റവും നല്ലൊരു രീതി ആ കൈകൾ ഉയർത്തി ചോദിക്കുമ്പോൾ അതിൽ വരുന്നു എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കൈകൾ ഉയർത്തേണ്ട രീതി, കൈകൾ മലർത്തി പിടിക്കണോ അത് കമഴ്ത്തി പിടിക്കണോ എത്രത്തോളം ഉയർത്തണം, അതൊക്കെ നമ്മൾ വേറെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളാണ്. എന്താണെങ്കിലും ദുആയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദബിൽപ്പെട്ട ഒന്നാണ് കൈകൾ ഉയർത്തി ദുആ ചെയ്യുക എന്നുള്ളത്. അതിന് തെളിവായിട്ട് ഒരുപാട് ഹദീസുകൾ, അതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ലജ്ജിക്കുന്നവനാണ്, അതേപോലെ തന്നെ അള്ളാഹു കരീമാണ്, അള്ളാഹു ലജ്ജിക്കുന്നു. രണ്ട് കൈകളും ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് ഉയർത്തുക, എന്നിട്ട് വെറും കൈയോടുകൂടി അള്ളാഹു ആ മനുഷ്യന്റെ കൈകൾ മടക്കുക എന്നുള്ളത് അള്ളാഹുവിന് ലജ്ജയുണ്ടാക്കുന്ന കാര്യമാണ്. അത് എന്നാൽ അള്ളാഹു കരീമാണ്, അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അതിൽ ലജ്ജിക്കുന്നു എന്നതാണ് ഹദീസ്, തുർമുദി ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് കൈകളും ഉയർത്തി നമ്മൾ അള്ളാഹുവിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് അള്ളാഹു നൽകാതിരിക്കില്ല എന്നുള്ളതാണ് ഈ ഹദീസിലുള്ളത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് തുഹ്ഫത്തുൽ അഹ്വദിയിൽ വന്നിട്ടുണ്ട് വക്കിൽ ഹദീസി ദലാലത്തുൻ, ഈ ഹദീസിൽ തെളിവുണ്ട്. അലസ്തിഹ്ബാബി റഫ്ഇൽ യദൈനി ഫിദ്ദുആ, ദുആ ചെയ്യുമ്പോൾ രണ്ട് കൈകളും ഉയർത്തുന്നത് മുസ്തഹബ്ബാണ് എന്നുള്ളതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. വല്ല അഹാദീസു ഫീഹി കസീറ, ഈ ഹദീസിൽ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. കാരണം അത് നല്ലൊരു ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിനയത്തിന്റെ ഏറ്റവും നല്ല ഒരു രൂപമാണ്, ആ താഴ്മയുടെ എളിമയുടെ ഏറ്റവും നല്ല രൂപം തന്നെ ആ രണ്ട് കൈകളും ഉയർത്തുന്നതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് കൈകളും ഉയർത്തി അള്ളാഹുവിന്റെ ഒരു അടിമ ഒരു കാര്യം അള്ളാഹുവിനോട് ചോദിച്ചാൽ, അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടാൽ അത് വെറും കൈയോടെ മടക്കുന്നതിനെ തൊട്ട് അള്ളാഹു ലജ്ജിക്കുന്നു എന്നുള്ളതാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. മാത്രമല്ല അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള മറ്റൊരു ഹദീസിൽ കാണാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അള്ളാഹു തൊയ്യീബാണ്, അള്ളാഹു തൊയ്യീബല്ലാതെ സ്വീകരിക്കുകയില്ല. മുർസലീങ്ങളോട് കൽപ്പിച്ചത് അള്ളാഹു നിങ്ങളോടും കൽപ്പിച്ചിരിക്കുന്നു, യായുഹർ റസൂലു കുലു മിന തൊയ്യിബാത്തി വഅമലു സ്വാലിഹ, യായുഹല്ലദീന ആമനു കുലു മിന തൊയ്യിബാത്തി മാ റസഖനാകും. ഈ രണ്ട് ആയത്തുകൾ നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്തു. സുമ്മ ദക്കറ റജുല യുതീലു സഫറ അസ്അത അഗ്ബറ, എന്നിട്ട് ഒരു മനുഷ്യനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. യുതീലു സഫറ, അയാളെ ദീർഘമായ യാത്ര ചെയ്യുന്ന ാണ്, അയാളുടെ പിന്നെ പൊടി വരണ്ടിട്ടുണ്ട്, മുടിയൊക്കെ ജട പിടിച്ചു പോയിട്ടുണ്ട്. യമുദ്ദി അദേഹീലസമായി, അയാൾ രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തുന്നു, എന്നിട്ട് അയാൾ പ്രാർത്ഥിക്കുന്നു യാ റബ്ബി യാ റബ്ബി എന്നിങ്ങനെ അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഹദീസിൽ നമുക്ക് ഒരുപാട് തെളിവുകളുണ്ട്. ഒന്ന് യാത്രനെ കുറിച്ച് പറഞ്ഞാൽ എന്താ, യാത്ര തന്നെ ഒരാൾക്ക് ഉത്തരം കിട്ടാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ്. ഒരാളുടെ ദുആക്ക് അസ്ബാബുൽ ഇജാബ, ഉത്തരം കിട്ടുന്ന കാരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ അതിലൊന്ന് ദീർഘമായ യാത്ര. ആ ദീർഘമായ യാത്ര അയാൾ ചെയ്യുന്നുണ്ട്, എന്നിട്ടും അയാൾ രണ്ട് കൈകൾ ഉയർത്തുന്നുണ്ട്. ദീർഘമായ യാത്ര ചെയ്യുന്നത് തന്നെ മതി ഒരാൾക്ക് ഉത്തരം കിട്ടാൻ. പക്ഷേ എന്നിട്ട് അതിന്റെ കൂടെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് കൈകളും അയാൾ ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം, എന്നിട്ടും അയാൾക്ക് ഉത്തരം കിട്ടുന്നില്ല. അത് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഈ ഹദീസിൽ നമുക്കുള്ള തെളിവ് എന്താണ്, യമുദ്ദു യദൈഹി ഇലസ്സമ, അയാൾ ആ ദുആയിൽ എന്ത് ചെയ്യുന്നു, രണ്ട് കൈകളും അയാള് ആകാശത്തിലേക്ക് ഉയർത്തിയിട്ടാണ് ആള് പ്രാർത്ഥിക്കുന്നത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് സനായി പറഞ്ഞു വഫിൽ ഹദീസി ദിലാലത്തുൻ അലാ ഇസ്തിഹ്ബാബി റഫ്ഇൽ യദൈനി ഫിദ്ദുആ, ഈ ഹദീസിൽ തെളിവുണ്ട് ദുആയിൽ എന്ത്
കൈകൾ ഉയർത്തല് മുസ്തഹബാണ് എന്നുള്ളതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് ഹദീസുകളും കൈകൾ ഉയർത്തിയിട്ടുണ്ട്. ഏത്? മക്കാം ശിരിക്കുകൾക്കെതിരെ ഉത്തുബത്ത് ഷൈബത്ത് റബിയെ അബൂജഹൽ ഇവർക്കെതിരെ ദുആ ചെയ്തെന്ന് പറഞ്ഞ് അതിൽ കൈകൾ ഉയർത്തിന്ന് വന്നു. അതേപോലെ തന്നെ ബദർ യുദ്ധത്തിൽ ശത്രുക്കൾക്കെതിരെ പ്രാർത്ഥിച്ച അതിലും കൈകൾ ഉയർത്തിന്ന് വന്നു. അതുകൊണ്ട് തന്നെ ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് മുത്തവാത്തിർ മാനവിയാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ എന്നുള്ളത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുത്തവാത്തിർ മാനവിയാണ്, അത്രത്തോളം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. എന്താണ് അത്? തവാത്തുറായി വന്നിട്ടുണ്ട്. മാനവി എന്ന് ഇതിലില്ല അല്ലെ. മുത്തവാത്തിർ രണ്ട് രൂപത്തിലുണ്ട്, മാനവിയായിട്ടുള്ള തവാത്തുറുണ്ട്, അതിന്റെ എണ്ണ ഇതിനനുസരിച്ചിട്ടുള്ള തവാത്തുറുണ്ട്. കൈകൾ ഉയർത്തുക എന്നുള്ളത് വയറു ഇസ്തിസ്ക മയറ്റു വേണ്ടിയിട്ടല്ലാത്ത നിസ്കാരം. കാരണം ചില ആൾക്കാർക്ക് ഒരു വാദമുണ്ട്, ഇസ്തിസ്കായിലാണ് രവി കൈ ഉയർത്തിയിട്ടുള്ളത്, ബാക്കിയുള്ള ദ്വായിലൊന്നും കൈകൾ ഉയർത്തേണ്ടതില്ല. എന്നാൽ ഇസ്തിസ്കായിന്റെ നിസ്കാരത്തിൽ അല്ലാത്ത ദ്വായാലും കൈകൾ ഉയർത്തി എന്ന് പറയുന്നത് പക്കത് തവാത്തറാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി മുസ്ലാ സ്വലമയിൽ മുത്തവാത്തറായി വന്നിട്ടുണ്ട്. കമാ ഫി സ്വഹീഹിൽ ബുഖാരി വൈരിഹി അതല്ലാത്തതും. എന്നിട്ട് അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസുകളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. അപ്പൊ അത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമല്ല. അപ്പോ ദുആയിൽ കൈകൾ ഉയർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് മുസ്തഹബാണ്, അതിന്റെ അദബിൽപ്പെട്ടതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ വരുന്നത് എന്താ? നമ്മുടെ ഏറ്റവും നല്ല ഒരു അള്ളാഹുവിനോട് ചോദിക്കുക. നമ്മൾ ഒന്നുമില്ലാത്തവരാണ്, നമ്മൾ ഫക്കീറന്മാരാണ്. നമ്മൾ അള്ളാഹുവിനോട് രണ്ട് കൈകളും നീട്ടി അത് ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, കൈകൾ അകറ്റി പിടിക്കാൻ പാടില്ല. നമ്മളൊരു കാര്യം വാങ്ങുമ്പോൾ അതെങ്ങനെയാണ്? രണ്ട് കൈകളും ചേർത്ത് പിടിച്ചിട്ടാണ് വാങ്ങാറുള്ളത്. അപ്പോൾ ആ ഒരു ദുആയിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ വേറെ കുറച്ച് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നില്ല. അതിലൊന്ന് മനസ്സിലാക്കേണ്ടത്, നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷം ദുആ ചെയ്യുമ്പോൾ കൈകൾ ഉയർത്തണ്ട, കൈകൾ ഉയർത്തരുത്. ആ വിഷയത്തിൽ നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷം കൈകൾ ഉയർത്തി വിശ്വാസം ദുആ ചെയ്തു എന്ന് പറയുന്ന ഹദീസുകളൊന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. സ്വയായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് നിസ്കാരത്തിന് ശേഷമുള്ള ദുആയിൽ എന്ത് ചെയ്യേണ്ടതില്ല, കൈകൾ ഉയർത്തേണ്ടതില്ല. അത് സുദീർഘമായിട്ടുള്ള ഒരു ചർച്ചയാണ്. അതിലൊരൊറ്റ ഫത്വ മാത്രം വായിക്കുകയാണ്. ലജ്നത്തു ദായിമ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ഫത്വ, അവരുടെ ഒരു ചോദ്യം, റഫുൽ യദൈനി ബിദ്വായി ബഅദ സ്സലാവാത്തിൽ ഖംസി അൽ സബത റഫഹാ മിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷം കൈകൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുന്നതിന് വല്ലതും സ്വഹീഹായിട്ട് വന്നിട്ടുണ്ട്, അത് ജായിസാണോ? അതിന് ലജ്ന കൊടുക്കുന്ന ഉത്തരവില്ലം. നമ്മൾ അറിഞ്ഞിടത്തോളം ആ വിഷയത്തിൽ നിന്ന് വന്നിട്ടില്ല. നിർബന്ധ നിസ്കാരത്തിന് ശേഷം സലാം കിട്ടിയതിന് ശേഷമുള്ള ആ ദുആയിൽ നബിസ്വല്ലം കൈകൾ ഉയർത്തിയതായിട്ട് നമുക്ക് സ്വഹീഹായിട്ടൊന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷം കൈകൾ രണ്ട് കൈകൾ ഉയർത്തി ദുആ ചെയ്യുക എന്നുള്ളത് മുഖാലഫുൽ ലിസുന്ന, അത് സുന്നത്തിന് എതിരാണ് എന്നുള്ള ഫത്വ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ നേതൃത്വത്തിലുള്ള ലജ്നത്തു ദായിമ നൽകിയിട്ടുണ്ട്. അത് സുദീർഘമായിട്ടുള്ള ഒരു വിഷയമാണ്, നമ്മൾ വേറെ തന്നെ പഠിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാരുടെ ധാരാളം ഫത്വകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് നസറുദ്ദീൻ അൽബാനി ഇങ്ങനെയുള്ള ഇവരുള്ള ഫത്വകളൊക്കെ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതെന്താണെങ്കിലും മറ്റൊരു വിഷയമാണ്, നമുക്കത് പിന്നീട് സംസാരിക്കാം. നമ്മുടെ വിഷയം ഇതാണ് നിങ്ങൾ പോയിന്റ് ചെയ്യേണ്ടത്, നോട്ട് ചെയ്യേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ അത് ചോദിച്ച് മനസ്സിലാക്കണം. ദുആ ചെയ്യുമ്പോൾ കൈകൾ ഉയർത്തുക, ആ കൈകൾ ഉയർത്തേണ്ടത് നബിസ്വല്ലം എവിടെ കൈകൾ ഉയർത്തുക അവിടെ കൈകൾ ഉയർത്തുക. നബിസ്വല്ലം എവിടെ കൈകൾ ഉയർത്താ ദുആ ചെയ്തോ അവിടെ കൈകൾ ഉയർത്താ ദുആ ചെയ്യുക. അതായത് മുത്തലക്കായിട്ടുള്ള ദുആകളിൽ എന്ത് ചെയ്യാം? കൈകൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യാം. അതല്ലാത്ത ദുആകളിൽ കൈകൾ ഉയർത്തേണ്ടതില്ല. അപ്പൊ നബിസ്വല്ലം എവിടെ കൈകൾ ഉയർത്തിയോ അവിടെ കൈകൾ ഉയർത്തി ദുആ ചെയ്യുക. എവിടെ കൈകൾ ഉയർത്തി എന്നുള്ളത് സ്വയായിട്ട് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല, അവിടെ നമ്മളും കൈകൾ ഉയർത്താതിരിക്കുക. അപ്പൊ നബിസ്വല്ലം ചെയ്യുന്നത് സുന്നത്താണ്. നബിസ്വല്ലം ഒഴിവാക്കിയത് ഒഴിവാക്കുന്നതും സുന്നത്തുപെട്ടത് തന്നെയാണ്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അദബാണ്. ദുആ ചെയ്യുമ്പോൾ കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അദബുകളിൽപ്പെട്ട ഒരു അദബാണ്. ഇതേപോലെ തന്നെ ദുആ ചെയ്യുമ്പോൾ മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മൾ എന്താണോ അല്ലാഹുവിനോട് ചോദിക്കുന്നത് ആ ചോദ്യത്തിന്റെ മുമ്പ് നമ്മളൊരു വസീല ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക, അതായത് തവസ്സുൽ. അത് ദുആയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എങ്ങനെ? നമ്മളെന്താ ഒരു വസീല വെച്ചുകൊണ്ട് ഒരു വസീലയിലൂടെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അത് അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകും എന്നുള്ളതാണ്. അതായത് തവസ്സുലിന്റെ അനുവദനീയമായിട്ടുള്ള രൂപങ്ങളുണ്ട്, അതിലൊന്നാണ് അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും കൊണ്ട് നമുക്ക് തവസ്സുലാക്കാം. തവസ്സുലിനെ സംബന്ധിച്ചിടത്തോളം വേറെ നമ്മൾ പഠിക്കണം, തവസ്സുൽ ഷറഈ ആയതുണ്ട്, മമ്നു ആയതുണ്ട്. തവസ്സുൽ ഇസ്ലാം അനുവദിച്ചതുണ്ട്, അനുവദിക്കാത്തതുണ്ട്. ഷറഈ ആയതുണ്ട്, ബിദഅഈ ആയതുണ്ട്, അല്ലെങ്കിൽ അനുവദിച്ചതുണ്ട്, അല്ലെങ്കിൽ മമ്നു പിന്നെ നിഷിദ്ധമാക്കിയതുണ്ട്, തടഞ്ഞതുണ്ട്. രണ്ട് രൂപത്തിൽ തവസ്സുലുണ്ട്. അതിൽ ഷറഈ ആയത് പല രൂപങ്ങളുണ്ട്. ആ ഷറഈ ആയ തവസ്സുലിന്റെ ഒരു രീതി അത് ദുആയുടെ അദബിൽപ്പെട്ടതാണെന്നല്ല, പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതായത് മിൻ അസ്ബാബിൽ ഇജാബ എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം പഠിപ്പിച്ചതാണ്. എന്ത് ദുആക്ക് ഉത്തരം കിട്ടുന്ന കാരണങ്ങളിൽ പെട്ടതാണ്, ദുആക്ക് ഉത്തരം കിട്ടുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് എന്ത്? തവസ്സുൽ. ദുആയിൽ തവസ്സുൽ അതിലൊന്നാണെന്ത്? അള്ളാഹുവിന്റെ ഇസ്മുകളും സിഫാത്തുകളും മുന്നിൽ വെക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് അത് ചോദിക്കുക. അതായത് നമ്മൾ എന്തൊരു കാര്യമാണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അത് ചോദിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ സിഫാത്തുകളും അള്ളാഹുവിന്റെ ഇസ്മുകളും മുമ്പിൽ വെക്കുക. ആ സിഫാത്തുകളും ആ ഇസ്മുകളും കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. അതായത് ആദ്യം ഇസ്മുകളും സിഫാത്തുകളും മുന്നിൽ വെക്കുക, എന്നിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്നാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക. അതൊന്നും ചിലപ്പോൾ ജീവിതത്തിൽ ചെയ്യാത്ത ആളുകളുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിന്റെ തെളിവായിട്ട് പറഞ്ഞു, പണ്ഡിതന്മാർ പഠിപ്പിച്ചു, ഒന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. അള്ളാഹുവിന്റെ ഇസ്മുകളും അള്ളാഹുവിന്റെ സിഫാത്തുകളും മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കാം. അത് മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ എന്താണോ ചോദിക്കുന്നത് ആ കാര്യം അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അതിലൊന്ന് ആറാഫിലെ 150-ാമത്തെ ആയത്ത്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ, ഏറ്റവും ഉത്കൃഷ്ടമായ ഏറ്റവും നല്ല നാമങ്ങളൊക്കെ അള്ളാഹുവിനുള്ളതാകുന്നു. ഫദ്ഉഹു ബിഹാ, അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് ദുആ ചെയ്യുക. ഏതുകൊണ്ട് ദുആ ചെയ്യാനാ പറഞ്ഞേ? ദുആ ചെയ്യാനല്ല പറഞ്ഞത്, രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഫദ്ഉഹു, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഏതുകൊണ്ട്? ബിഹാ, അതുകൊണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ദുആ ചെയ്യുക, അതൊരു തവസ്സുൽ. അത് മുന്നിൽ വെച്ചിട്ട് നമുക്ക് തവസ്സുൽ ചെയ്യാം, നമുക്ക് ദുആ ചെയ്യാം. ആയത്ത് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ, അള്ളാഹുവിനാകുന്നു ഏറ്റവും നല്ല നാമങ്ങൾ ഉള്ളത്. ഫദ്ഉഹു ബിഹാ, അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക. ഏതുകൊണ്ട്? ആ നാമങ്ങൾ കൊണ്ട്. ഇവിടെ അസ്മാ എന്നുള്ളതിൽ എന്തും വന്നു, ആസ്മാകളിൽ അള്ളാഹിന്റെ സിഫത്തും വന്നു. അപ്പൊ അള്ളാഹുവിന്റെ ഇസ്മുകൾ കൊണ്ടും അള്ളാഹുവിന്റെ സിഫത്തുകൾ കൊണ്ടും ഫദ്ഉഹു ബിഹാ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആറാഫിലെ 150-ാമത്തെ ആയത്ത്. അതേപോലെ തന്നെ സൂറത്തുൽ ഇസ്രായിലെ 110-ാമത്തെ ആയത്ത്, ഖുലി ദുഅല്ലാ അവിദു റഹ്മാൻ അയ്യമാ തദഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്നാ. ആയത്തിന്റെ വിശദീകരണത്തിൽ ഖുലി ദുഅല്ലാ അവിദു റഹ്മാൻ അയ്യമാ തദഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്നാ. ഇസ്രായേലിലെ 110-ാമത്തെ ആയത്ത്. ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നത് എന്ത്? ഇത് ദുആ ചെയ്യുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ ഇസ്മുകളും സിഫാത്തുകളും മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കുക. അത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്താ വെച്ചാല്, നമ്മൾ എന്തൊരു കാര്യമാണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, ആ കാര്യത്തിന് അനുയോജ്യമായിട്ടുള്ള അള്ളാഹുവിന്റെ ഇസ്മുകളും സിഫാത്തുകളും തെരഞ്ഞെടുക്കുക. നമ്മൾ എന്തൊരു കാര്യമാണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അതിന് അനുയോജ്യമായിട്ടുള്ള അള്ളാഹുവിന്റെ സിഫാത്തുകളും അള്ളാഹുവിന്റെ നാമങ്ങളും തെരഞ്ഞെടുക്കുക. അപ്പോ എന്നോട് അള്ളാഹുവേ എനിക്ക് നിന്റെ കരുണ നൽകണേ, അപ്പോ യാ റഹീം യാ റഹ്മാൻ അങ്ങനെ ചോദിക്കുക. അള്ളാഹുവേ എനിക്ക് സന്താനങ്ങളെ പ്രദാനം ചെയ്യണം, അപ്പൊ യാ വഹാബ് ആര്, അതങ്ങനെ ചോദിക്കുക. ഇങ്ങനെ നമ്മൾ എന്തൊരു കാര്യമാണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അതിനനുസൃതമായിട്ടുള്ള അള്ളാഹുവിന്റെ ഇസ്മകൾ ഉണ്ടാകും, അള്ളാഹുവിന്റെ സിഫത്തുകൾ ഉണ്ടാകും. ആ ഇസ്മകളും സിഫത്തുകളും വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് ചോദിക്കുക. അവര് പറഞ്ഞെന്താച്ചാല്, തന്റെ ദുആക്ക് യോജിച്ച അള്ളാഹുവിന്റെ ഇസ്മുകൾ തെരഞ്ഞെടുക്കുക, അള്ളാഹുവിന്റെ സിഫത്തുകൾ തെരഞ്ഞെടുക്കുക. ഇദാ സഅല അല്ലാഹ, ഒരാൾ അള്ളാഹുവിനോട് റിസ്ഖാണ് ചോദിക്കുന്നതെങ്കിൽ അവൻ എന്ത് തെരഞ്ഞെടുക്കണം? റാസിഖ്, അള്ളാഹുവിന്റെ ഒരു ഇസ്മ. യാ റാസിഖ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇതൊക്കെ ദുആക്ക് ഉത്തരം കിട്ടുന്ന. അതേപോലെ അള്ളാഹുവിനോട് റഹ്മത്താണ് ചോദിക്കുന്നതെങ്കിൽ അള്ളാഹിന്റെ ആ ഇസ്മുണ്ട്, യാ റഹ്മാൻ യാ റഹീം, അത് തെരഞ്ഞെടുക്കുക. അത് വെച്ചിട്ട് അള്ളാഹിനോട് ചോദിക്കുക. ഇദാ സഅല അല്ലാഹു അസ്സ വജല്ല അൽ ഇസ്സത ഇസ്സത്താണ് അള്ളാഹിനോട് ചോദിക്കുന്നതെങ്കിൽ യാ അസീസ് അള്ളാഹിന്റെ ഇസ്സത്ത് എന്നുള്ള അസീസ് എന്നുള്ള ഇസ്മ തിരഞ്ഞെടുക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അത് വസീലയാക്കിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇങ്ങനെ കുറെ ദുആകളുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അതേപോലെ തന്നെ ഹദീസിൽ അതങ്ങനെ ഒരുപാട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതാത് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ദുആയ്ക്കും ഇതിന്റെ ഷുറൂത്തുകളും ആദാബുകളുമായിട്ട് ബന്ധപ്പെട്ടത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹുവിനുള്ള തോഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ തെറ്റുകൾ അള്ളാഹു പുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. ദുആ സ്വീകരിക്കുന്നവരുടെ, ഇഖ്ലാസ് ഉള്ളവരുടെ, അങ്ങനെ അമല് ചെയ്യുന്നവരുടെ കൂട്ടത്തിലുള്ള നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബന അതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫീൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.